بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. سورة ياسين إلى الله برين، ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون، قالوا يا ويلنا من بعثنا من مرقدنا، هذا ما وعد الرحمن وصدق المرسلون. ونفخ في الصور كاهلة الودى برتو، فإذا هم أفرد أور من الأجداث قبرغ لنا إلى ربهم أورد رب لك ينسلون ويغتل سلون. قالوا أور فرينو يا ويلنا هو نمر ناشم മം ബഅസന ആരാണ് നമ്മെ എഴുന്നേൽപ്പിച്ചത് മിൻ മർഖദിന ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ഹാദ ഇതാണ് മാ വഅദ റഹ്മാൻ റഹ്മാനായ റബ്ബ് വാഗ്ദാനം ചെയ്ത നാൾ വസദഖൽ മുർസലൂൻ അല്ലാഹുവിന്റെ മുർസലുകൾ അവനയച്ച റസൂലുകൾ അവന്റെ ദൂതന്മാർ സത്യമാണ് പറഞ്ഞത് ഇൻ കാനത് ഇല്ലാ സൈഹത വാഹിദ ഇൻ കാനത് അത് ഒന്നു മാത്രമായിരുന്നു ഒരൊറ്റൊരു ശബ്ദം ഒരൊറ്റൊരു ഘോര ശബ്ദം മാത്രമേ ഉണ്ടായുള്ളൂ ഫൈദാഹും അപ്പോഴതാ അവർ ജമീഉൻ അവരെല്ലാവരും ലദൈന നമ്മുടെ മുന്നിൽ മുഹ്ദറൂൻ ഹാജരാക്കപ്പെട്ടവരായിരിക്കും ഫൽയൗമ ഇന്നേ ദിവസം ലാ തുളമു നഫ്സുൻ ശയ്യാ ഒരു നഫ്സിനോടും ഒരനീതിയും കാണിക്കപ്പെടുകയില്ല വലാ തുജ്സൗന നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല ഇല്ല മാ കുന്തും തഅമലു നിങ്ങൾ പ്രവർത്തിച്ചതെന്തോ അതിനല്ലാതെ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് ഈ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരുപാട് ഒരുപാട് ആയത്തുകളിലൂടെ ആഖിറത്തിനെ കുറിച്ച് നമ്മെ ഉണർത്തിയിരിക്കുന്നു അല്ലാഹുവിന്റെ നബിമാരെല്ലാം വന്നു പറഞ്ഞ കാര്യങ്ങൾ മൂന്നായി ചുരുക്കിയാൽ ഒന്ന് തൗഹീദും രണ്ട് ആഖിറത്തും മൂന്നാമത്തത് റിസാലത്തുമാണ് ഒന്ന് തൗഹീദ് അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ ആരാധനയുടെ ഒന്നും ഒരംശവും റബ്ബല്ലാത്തവർക്ക് കൊടുക്കരുത് രണ്ടാമത്തെ കാര്യം ആഖിറത്താണ് പരലോകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിൽ കയറി ആദ്യമായി ജനങ്ങളോട് പറഞ്ഞതുപോലെ ഫൈനീ നദീറു ലക്കും ബൈന യദൈ അദാബിൻ ശദീദ് കടുത്ത ഒരു ദിവസത്തെ ആ കടുത്ത ദിവസത്തെ ശിക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകാൻ വന്ന നബിയാണ് ഞാൻ നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നബിമാരുടെ എല്ലാം ദഅവത്തിൽ ഇത് കാണാം മൂന്നാമത്തത് റിസാല അതായത് അല്ലാഹുവിന്റെ റസൂലുകളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ അനുസരിക്കണം ഇത് നബിമാരെല്ലാം പറഞ്ഞത് കാണാം ഫത്തഖുല്ലാഹ വാത്തിഉൻ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നെ അനുസരിക്കുക അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നെ അനുസരിക്കുക ഇബാദത്തും തഖ്വയും അല്ലാഹുവിനു മാത്രം എന്നാൽ അനുസരണം അത് അല്ലാഹുവിനും അവന്റെ റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം വനുഫിഖ ഫിസ്സൂരി കാഹളത്തിലൂതപ്പെട്ടു കാഹളത്തിലൂതപ്പെട്ടാൽ ഇസ്റാഫീൽ എന്ന മലക്ക് ഒന്നാമത്തെ ഊതൂതിയാൽ ഫഇദാഹും അവരദാ മിനൽ അജ്ദാഫി അവരുടെ കബറുകളിൽ നിന്ന് ഇലാ റബ്ബിഹിം അവരുടെ റബ്ബിലേക്ക് യൻസിലൂൻ വേഗത്തിൽ ചെല്ലുന്നു എല്ലാവരും എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടും അവർ മറമാടപ്പെട്ട കബറടക്കപ്പെട്ടവരാണെങ്കിലും ശരി അവർ കത്തിക്കപ്പെട്ട് ചാരമായി പോയവരാണെങ്കിലും ശരി വെള്ളത്തിൽ മുങ്ങി മരിച്ചവരാണെങ്കിലും ശരി വല്ല ജന്തുക്കളും കടിച്ച് കഴിച്ചവരാകട്ടെ പൊട്ടിത്തകർന്ന് പൊടിപൊടിയായി പോയവരാകട്ടെ എന്താകട്ടെ അള്ളാഹു റബ്ബുൽ ആലമീൻ എവിടെയാണ് അവരുടെ കഷ്ണമുള്ളത് അവർ പൊടിപൊടിയായിട്ട് ഓരോ പൊടിയും എവിടെയുണ്ട് എന്നറിയുന്നവനാണ് അത് അലിംന മാ തൻഖുസുൽ അർദു മിൻഹും അള്ളാഹു പറഞ്ഞില്ല സൂറത്തു ഖാഫിൽ അത് അലിംന നാം അറിഞ്ഞിട്ടുണ്ട് മാ തൻഖുസുൽ അർദു മിൻഹും ഭൂമി എന്താണ് അവരിൽ നിന്ന് തിന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിതറിപ്പോയ ആ അംശങ്ങളെ രണ്ടാമത് കൊണ്ടുവരികയാണ് റബ്ബ് ചെയ്യുക അല്ലാതെ പുതിയൊരു പടപ്പ് പടക്കുകയല്ല പുതിയൊരു സൃഷ്ടിയെ വേറെ പടക്കുകയല്ല മറിച്ച് അതേ ശരീരം അതിനെ അള്ളാഹു രണ്ടാമത് കൊണ്ടുവരും അതിനെ അള്ളാഹു സുബ്ഹാനഹു തആല രണ്ടാമത് ജീവിപ്പിച്ചു കൊണ്ടുവരും. വേറെ ഒന്ന് പടക്കുകയല്ല, മറിച്ച് അതിനെ തന്നെ കൊണ്ടുവരും. അതായിരുന്നു കുഫ്ഫാറുകളെല്ലാം നിഷേധിച്ചത്. ഞങ്ങൾ എല്ലാം ഇത് ഉരുമ്പിപ്പോയതിനു ശേഷം, എല്ലുകൾ ഉരുമ്പിപ്പോയതിനു ശേഷം, മണ്ണോട് മണ്ണ് ചേർന്നതിനു ശേഷം ഞങ്ങൾ രണ്ടാമത് അള്ളാഹു ജീവിപ്പിക്കുകയോ? അള്ളാഹു റബ്ബുൽ ആലമീൻ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്, സംശയമില്ല. അള്ളാഹുവിന് അതറിയാം എവിടെയാണുള്ളതെന്ന്. അതിനെ വീണ്ടും ഒരുമിച്ച് ചേർക്കാൻ റബ്ബ് കഴിവുള്ളവനാണ്. അതാ കാഹള ചൂതപ്പെട്ടാൽ കബറുകളിൽ നിന്ന് എവിടെയാണോ അടക്കപ്പെട്ടിട്ടുള്ളത് അവിടെ നിന്ന് അവരെല്ലാം എഴുന്നേറ്റ് ഇല റബ്ബിഹിം അവരുടെ റബ്ബിലേക്ക് യൻസിറൂൻ വേഗത്തിൽ ചെല്ലും, വളരെ വേഗത്തിൽ റബ്ബിലേക്ക് വിളിക്കപ്പെടും. ആ വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് എല്ലാവരും ചെല്ലും. ഖാലു അവർ പറയും, യാ വൈലന മം ബഅസന, ഹേ ഞങ്ങളുടെ നാശം, മം ബഅസന, ആരാണ് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത്? വൈൽ എന്ന പദം നാശം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സാധാരണ നിലക്ക് ആ അർത്ഥം ഉദ്ദേശിക്കാതെയും ചിലപ്പോൾ പറയാറുണ്ട്, വൈലക്, ഏയ് എന്താണിത് എന്നർത്ഥത്തിലൊക്കെ വൈലക് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. കാലു യാ വൈലന, ഞങ്ങളുടെ നാശമേ, മം ബഅസന, ആരാണ് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത്? മിം മർഖദിന, ഞങ്ങളുടെ മർഖദിൽ നിന്ന്. മർഖദ് എന്നാൽ ഉറക്കം, ഉറങ്ങുന്ന സ്ഥലം എന്നാണ് അർത്ഥം. ചില ആളുകൾ, ഹദീസുകൾ നിഷേധിക്കുന്ന ചില ആളുകൾ ഈ ആയത്തോതി പറയാറുണ്ട്, ഖബറു ശിക്ഷ എന്നൊന്നില്ല. ഖബറു ശിക്ഷ എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവരെന്താണ് ഞങ്ങൾ ഉറക്കത്തിൽ നിന്നാണ് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത് എന്നവരെന്തിനാണ് ചോദിക്കുക എന്ന് ചില ഹദീസ് നിഷേധികൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസിനെ നിഷേധിക്കുന്നവർ നിഷേധിക്കുന്നത് ഖുർആനിനെ തന്നെയാണ്, ഖുർആനിനെ തന്നെയാണ് അവർ നിഷേധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അവനാണ് അവനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാൻ പറഞ്ഞത്. അല്ല, അള്ളാഹു പറഞ്ഞു, മൻ യുത്ഇ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആ റസൂലിനെ അനുസരിച്ച് അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. അവൻ തവല്ല ഫമ അർസൽനാക അലൈഹിം ഹഫീള, തിരിഞ്ഞു കളഞ്ഞവൻ ആരോ, ഒ നബി, അവനെ നോക്കി നിൽക്കാൻ താങ്കളെ നാം ഏൽപ്പിച്ചിട്ടില്ല. ഖബറു ശിക്ഷ അത് ഹക്കാണ്. ഇവർ ഉറക്കത്തിൽ ആയിരുന്നു എന്ന് പറഞ്ഞത്, ആരാണ് ഉറക്കത്തിൽ എഴുന്നേൽപ്പിച്ചത് എന്ന് പറഞ്ഞത് മുൻഗാമികൾ, മുഫസ്സറുകൾ, താബിഈങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു. ആ ഖബറാളികൾ എല്ലാവരും രണ്ടൂത്തിനിടയിൽ ഒരു ഉറക്കം അവർക്ക് നൽകപ്പെടുമെന്നാണ്. ഒന്നാമത്തെ ഊത്ത് ഇസ്രാഫീൽ ഊതും, എല്ലാവരും മരിച്ചുപോടും, ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളൊക്കെ മരിക്കും. കബറടക്കപ്പെട്ടവരൊക്കെ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവരൊരു ഉറക്കമുറങ്ങും ആ സമയത്തെ രണ്ടാമത്തെ ഊത്ത് വരേക്കും. എന്നിട്ട് അതിൽ നിന്നാണ് അവർ എഴുന്നേൽക്കുന്നത്. എന്നിട്ടാകട്ടെ നരകത്തിന്റെ ശിക്ഷ കണ്ടാൽ അവരെ സംബന്ധിച്ചിടത്തോളം കബറിൽ കഴിഞ്ഞ ശിക്ഷ ഒന്നുമല്ല, അതടക്കം ഒരു വെറും ഉറക്കം പോലെ മാത്രമാണ്. ഖബറിലെ അനുഭവിച്ച ശിക്ഷ പോലും ഒരു ഉറക്കം മാത്രമാണ്. മാത്രമല്ല, ഈ രണ്ട് നഫ്ഹിനിടയിൽ, ഈ രണ്ടൂത്തിനിടയിൽ അവർക്ക് ഒരു ഉറക്കം അള്ളാഹു ഇട്ടുകൊടുക്കുമെന്ന് ഇമാം മുജാഹിദിനെ പോലെ, പത്താജയെ പോലെ ഒരുപാട് സലഫുകൾ, മുൻഗാമികൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നു. അവർ മനസ്സിലാക്കിയതുപോലെയാണ് ഖുർആനും സുന്നത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വക വ്യാഖ്യാനിക്കലല്ല. ചില ആളുകൾ ഖുർആന്റെ പരിഭാഷയും എടുക്കും, എന്നിട്ട് വായിക്കും, എന്നിട്ട് അവന് തോന്നിയ ദീനങ്ങ് പടച്ചുണ്ടാക്കും, അവന് തോന്നിയ നിയമങ്ങൾ അങ്ങ് ഉണ്ടാക്കും. അങ്ങനെയല്ല, ഇത് നമുക്കല്ല ഇതാദ്യം കിട്ടിയത്. നമ്മക്കാൾ അറിവുള്ള, വിവരമുള്ള, ഈമാനുള്ള, തഖ്വയുള്ള ഒരുപാട് പേർ നമുക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, നീ സൂക്ഷിക്കുക, നിനക്കൊരു ഇമാമില്ലാത്ത ഒരു വാദം നീ ദീനിൽ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദീനിൽ ഒന്നും നമുക്ക് പുതിയതായി പറയാനില്ല, എല്ലാം നമ്മുടെ മുൻഗാമികൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുൻഗാമികൾ അവർ മനസ്സിലാക്കിയതുപോലെയാണ് ദീൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അള്ളാഹു പറഞ്ഞതാണ്, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹ് ഫഖദ് ഇഹ്തദൂ വഇൻ തവല്ലൂ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹും അല്ലാഹ് വഹുവ സമീഉൽ അലീം. ഫൈൻ ആമനു, അവർ വിശ്വസിച്ചെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹ്, നിങ്ങൾ വിശ്വസിച്ചതുപോലെ എങ്കിൽ, ഫഖദ് ഇഹ്തദൂ, അവർ സന്മാർഗത്തിലാകും. ഫൈൻ തവല്ലൂ, അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞാൽ, ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ പരസ്പരം കക്ഷി മത്സരത്തിലാണ്, ഭിന്നിപ്പിലാണ്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ ആ നിങ്ങൾ എന്ന് അള്ളാഹു വിളിച്ചപ്പോൾ ആദ്യത്തെ അഭിസംബോധിതരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളാണ്. അവർക്കാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധിക്കൊടുത്തത്. അതുകൊണ്ട് അവരേറ്റവും കൃത്യമായിട്ടാണ് അത് മനസ്സിലാക്കിയത്. കാരണം സംശയം ദൂരീകരിക്കാൻ അവരുടെ മുന്നിൽ റസൂലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ നിന്ന് ദീൻ കെട്ടിപ്പടിച്ച താബിഈകൾ, അവരിൽ നിന്ന് ദീൻ കെട്ടി പഠിച്ച തബഉത്താബികൾ ഇവരുടെ ഫഹമാണ്. ഇവർ എങ്ങനെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയോ അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു. അല്ലെങ്കിൽ നാം ഭിന്നിപ്പിലാകുമെന്നും അള്ളാഹു പറഞ്ഞു. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വസിയത്ത് തന്നത്. فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها ربوا عليها بالنواجذ എന്തെയും എന്റെ ഖുലഫായിന്റെയും ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുക, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക. വയ്യാക്കും മുഹദസാത്തിൽ ഉമൂർ, പുതുതായി ഉണ്ടായ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. പുതുതായി ഉണ്ടായതെല്ലാം ബിദഅത്താണ്, ബിദഅത്തെല്ലാം ദുർമാർഗമാണ്, ദുർമാർഗമെല്ലാം നരകത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് അവിടുത്തെ അവസാന സമയങ്ങളിൽ ഒന്നിലാണ്. വസിയത്ത് തരൂ നബിയെ, യാത്ര പോയി പോകുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ ഇത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ കൊടുത്തതാണ്. നമ്മൾ എത്ര സൂക്ഷിക്കണം? അപ്പൊ ആ മുൻഗാമികൾ അവർക്കാണ് സലഫ് എന്ന് പറയുക. മുൻഗാമികൾ അവരുടെ മാർഗത്തിനാണ് മൻഹജു സലഫ്, മുൻഗാമികളുടെ മാർഗം എന്ന് പറയുക. അവരുടെ മാർഗം അനുസരിച്ച് ജീവിക്കുന്ന, അത് വിശ്വസിക്കുന്ന ഒരാൾക്കാണ് സലഫി എന്ന് പറയുക. അതൊരു പാർട്ടിയുടെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒന്നും പേരല്ല, മറിച്ച് അത് പരിശുദ്ധ ദീനിന്റെ പേര് മാത്രമാണ്, പരിശുദ്ധ ഇസ്ലാമിന്റെ പേര് മാത്രം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകൾ ഖുർആനിൽ ആയത്ത് മുൻഗാമികൾ മനസ്സിലാക്കിയത് പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ഖബർ ശിക്ഷയെ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അദാബുൽ ഖബ്ര ഹഖ്ഖുൻ, ഖബറിലെ ശിക്ഷ അത് ഹഖ്ഖാണ്. ഓരോ നിസ്കാരത്തിലും ഫർദ് നിസ്കാരം സലാമുട്ടുന്നതിന് മുമ്പ് നാല് കാര്യത്തിൽ നിന്ന് രക്ഷ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വ മിൻ അദാബിൽ ഖബർ വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വ മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, നരക ശിക്ഷയിൽ നിന്ന്, അതുപോലെ ഖബർ ശിക്ഷയിൽ നിന്ന്, അതുപോലെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണങ്ങളിൽ നിന്ന്, അതുപോലെ ദജ്ജാലിന്റെ പരീക്ഷണത്തിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രക്ഷ തേടിയിട്ട് സലാം കൂട്ടാറുണ്ടായിരുന്നുള്ളൂ. ഫർളായ നിസ്കാരങ്ങളെല്ലാം ഈ ഇങ്ങനെയുള്ള ഖബർ ശിക്ഷ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല ഖുർആനിലുണ്ടല്ലോ അത്, ഖുർആനിലില്ലെങ്കിലും നമ്മളത് വിശ്വസിക്കാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആനിലും ഉണ്ട്. ഫിറാവുനെയും കൂട്ടരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹ ഗുദുവ വഅശിയ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലു ആല ഫിറാവുന അശദ്ദൽ അദാബ്. നരകത്തിന് മുന്നിൽ ഫിറാവുനും കൂട്ടരും പ്രദർശിപ്പിക്കപ്പെടും രാവിലെയും വൈകുന്നേരവും. അത് കവറില്ല. കാരണം എന്താ? തൊട്ടുടൻ അള്ളാഹു പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹ ഗുദുവ വഅശിയ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലു ആല ഫിറാവുന അശദ്ദൽ അദാബ്. എന്നിട്ട് ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ ഫിറൌനിനെയും കൂട്ടരെയും കടുത്ത ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിപ്പിക്കൂ. വേറെയും ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഇതിന് തെളിവായുണ്ട്. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അള്ളാഹു ഉറച്ച ഒരു വാക്കുകൊണ്ട് ഉറപ്പിച്ചു നിർത്തും മുഅ്മിനുകളെ ഈ ലോകത്തും പരലോകത്തും. ആഖിറത്തിൽ എവിടെയാണ് ഉറപ്പിച്ചു നിർത്തുക? ഖബറിൽ ഉറപ്പിച്ചു നിർത്തുമെന്നാണ്. കാരണം അതല്ലാതെ ആഖിറത്തിൽ വേറെ പരീക്ഷണമില്ല. ഒരു മുഅ്മിനിന്റെ അവസാനത്തെ പരീക്ഷണമാണ് അവന്റെ ഖബറിലെ പരീക്ഷണം, ഫിത്നത്തുൽ ഖബർ പരീക്ഷണം. അതെല്ലാവർക്കും ഉണ്ടാവും. അതിനുശേഷം പിന്നെ ഒന്നിക്കിൽ അദാബ് അല്ലെങ്കിൽ നിഅമ, ഒന്നിക്കിൽ ശിക്ഷ അല്ലെങ്കിൽ രക്ഷ. മുഅ്മിനിന്റെ അള്ളാഹുവിനനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച് ജീവിച്ച മുഅ്മിനിന്റെ ഖബർ സ്വർഗത്തിലെ തോട്ടങ്ങളിൽ ഒരു തോട്ടമായിരിക്കും. കണ്ണത്താ ദൂരത്തോളം അള്ളാഹു അത് വിശാലമാക്കി കൊടുക്കും. സ്വർഗത്തിൽ നിന്നുള്ള പരിമളവും വെളിച്ചവും എല്ലാം അള്ളാഹു അവിടേക്ക് നൽകും. അള്ളാഹു നമ്മുടെ ഖബറുകൾ അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. എന്നാൽ അങ്ങനെയല്ലാത്തവന്റെ ഖബർ നരകക്കുഴികളിൽ ഒരു കുഴിയായിരിക്കും. നരകത്തിൽ നിന്നുള്ള തീയും പുകയുമെല്ലാം അവന്റെ ഖബറിലേക്ക് വരും. ഖബർ അവനെ ഇടുക്കി കളയും. അവന്റെ വാരികളുകൾ പരസ്പരം കോർത്തുപോകും. അവന് ഖബറിൽ ശിക്ഷയുണ്ടാകും. അവന് അടിയുണ്ടാകും. ഖബറിൽ വെച്ച് പൊടി പൊടിയായി അവൻ തകരും. വീണ്ടും ഒരുമിച്ച് ചേർക്കപ്പെടും. വീണ്ടും അടിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ പറഞ്ഞതാണ്. ഇവിടെ ഉറക്കം എന്നവർ പറഞ്ഞത് ഈ ഒരു ഉറക്കത്തെ കുറിച്ചാണ്. ആരാണ് ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നു. ഉത്തരം അവരോട് പറയപ്പെടുന്നു. മലക്കുകൾ പറയുമെന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. ഇത് റഹ്മാനായ റബ്ബിന്റെ വാഗ്ദാനമാണ്. സദഖൽ മുർസലൂൻ, അവന്റെ റസൂലുകൾ പറഞ്ഞത് സത്യവുമാണ്. നോക്കൂ, പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോ റഹ്മാന്റെ വാഗ്ദാനം എന്നാണ് പറഞ്ഞത്. ഇത് ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം. പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന പേര് പറയുന്നത്. يوم يقوم الروح والملائكه صفا لا يتكلمون الا من اذن له الرحمن അന്നരാളും സംസാരിക്കുകയില്ല, റഹ്മാൻ അനുമതി നൽകിയവരല്ലാതെ. അതുപോലെ സൂറത്ത് ത്വഹയിൽ അല്ലാഹു പറഞ്ഞു, വഖശഅത്തിൽ അസ്വാത്തു ലിർറഹ്മാൻ ഫല തസ്മഉ ഇല്ല ഹംസ, പരലോകത്ത് നീ ഒരു ശബ്ദവും കേൾക്കുകയില്ല, ഒരാളും മിണ്ടുകയില്ല. എല്ലാ മനുഷ്യരും ഉണ്ട് അവിടെ, എന്നാൽ ആരും പേടിച്ചൊന്നും മിണ്ടുകയില്ല. ഫല തസ്മഉ ഇല്ല ഹംസ, ചെറിയ പിറുപിറുക്കലല്ലാതെ വേറൊന്നും നീ കേൾക്കുകയില്ല. ഭീകരമായ നിശബ്ദതയായിരിക്കും ഖിയാമത്തിന് നാളിൽ, പേടിപ്പെടുത്തുന്ന നിശബ്ദതയായിരിക്കും. അവിടെ അല്ലാഹു പറഞ്ഞു റഹ്മാൻ, അന്ന് ശബ്ദങ്ങളെല്ലാം റഹ്മാന് കീഴൊതുങ്ങും. പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ പല സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന പേര് പറഞ്ഞത് കാണാം. കാരണം അവന്റെ റഹ്മത്ത് അതുപോലെ വെളിപ്പെടുന്ന വേറൊരു ദിനമില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് ഖിയാമത്ത് നാളിൽ വെളിപ്പെടുന്നത് പോലെ മറ്റൊരു ദിനമില്ല. അല്ലാഹു എത്ര പേരെയാണ് അവൻ ശിക്ഷിക്കാതെ വിട്ടുകൊടുക്കുക, എത്ര പേരെയാണ് അവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക, എത്ര പേരെയാണ് അവൻ വിചാരണ പോലുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്ത് ഖിയാമത്ത് നാളിൽ നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഈ ലോകത്തും പരലോകത്തും അവന്റെ റഹ്മത്ത് റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. വസദഖൽ മുർസലൂൻ, മുർസലുകൾ സത്യമാണ് പറഞ്ഞത്, നബിമാർ പറഞ്ഞത് സത്യമാണ്. നോക്കൂ, ഒരുവൻ ഇസ്ലാമിനെ നിഷേധിക്കുന്നു, പരലോകമില്ല എന്ന് പറയുന്നു. എന്ത് പരലോകം, ആരാണ് തിരിച്ചു വന്നത് എന്നൊക്കെ ചോദിക്കുന്ന കാഫിർ അവൻ പറയുന്നത് എന്താണ്? റസൂലുകളൊക്കെ കളവാണ് പറഞ്ഞതെന്ന്. ആഖിറത്തിനെ നിഷേധിക്കുന്ന, ഇസ്ലാമിനെ നിഷേധിക്കുന്ന ഒരുവൻ പറയുന്നത് റസൂലുകളൊക്കെ കളവ് പറഞ്ഞു. സുബ്ഹാനല്ല, എങ്ങനെ ശരിയാവും? ഒരു നേരായ ബുദ്ധിയുള്ള, വലിയ ശാസ്ത്രവും വിജ്ഞാനമൊന്നും പഠിക്കണ്ട, സാധാ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ, റസൂലുകൾ കളവ് പറയാനോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞുവന്നോ? പരലോകണ്ട് അള്ളാഹുന്റെ നബിമാർ ഏറ്റവും നല്ല ബുദ്ധികളുണ്ടായിരുന്ന, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരുന്ന, ഒരു ഭൗതിക താല്പര്യവുമില്ലാതിരുന്ന റസൂലുകൾ നമ്മളോട് കളവ് പറഞ്ഞുവന്നോ? എന്താണ് ഈ നിരീശ്വരവാദി പറയുന്നത്? എന്താണ് ഈ നിർമ്മതവാദിയും മതനിഷേധിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും ശരിയല്ല. മറിച്ച് സദഖൽ മുർസലൂൻ, ഖിയാമത്തിന് നാളിൽ പറയപ്പെടും, ഹാദാ മവഅദ റഹ്മാനു സദഖൽ മുർസലൂൻ, റഹ്മാന്റെ വാഗ്ദാനമാണിത്, അതുപോലെ റസൂലുകൾ സത്യവുമാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലം വബാരക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.